ഉത്തമഗീതം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെയാണല്ലോ നാം പഠിച്ചത്. ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി കാണിക്കുന്നതായ പല കാര്യങ്ങൾ നാം കണ്ടു. അവൻ്റെ ചുംബനം, അവൻ്റെ പള്ളിയറ, തുടർന്ന് വെളിയിൽ കൊണ്ട് കറുത്ത് കരിവാളിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇടയൻ തുടർന്ന് പറയുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തൽ നടത്തുന്നതായി നാം കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, എൻ്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രിയ എന്നുപയോഗിച്ചിരിക്കുന്നിടത്ത് മണവാളൻ മണവാട്ടിയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് മണവാട്ടി മണവാളനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയേ, ഞാൻ നിന്നെ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഉപമിക്കുന്നു. മോശയും ഇസ്രായേൽ മക്കളും മിസ്രയും വിട്ടുപോരുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്തെത്തിയപ്പോൾ അവർക്ക് പിൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഫറവോന്റെ രഥങ്ങൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. കുതിരകളോടും രഥങ്ങളോടും കൂടിയ സൈന്യത്തിൻ്റെ മുന്നേറ്റം അത് ഭയാനകമായിരുന്നു, ഭീകരമായ കാഴ്ചയായിരുന്നു. ഭയവും അതേസമയം തന്നെ അത്ഭുതവും ഉളവാക്കുന്ന കാര്യമായിരുന്നു. ഇവിടെ മണവാളൻ പറയുകയാണ് ഈ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം അവനെ അത്ഭുതപ്പെടുത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. അവൾ കൊട്ടാരത്തിൽ വളർന്ന പെൺകുട്ടിയായിരുന്നില്ല. അവൾ സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഒരിക്കലും മിനക്കെട്ടിട്ടില്ല. അതിനുവേണ്ടി യാതൊന്നും ചെയ്യുവാൻ അവളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. തന്നെ തന്നെ സംരക്ഷിക്കുന്നതിന് പോലും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. എങ്കിലും അവൾക്ക് ഒരു സ്വാഭാവികമായ ജന്മനായുള്ള ആകർഷണീയതയും സൗന്ദര്യവും ഉണ്ടായിരുന്നു. താൻ ശ്രദ്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് അവൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. 10-ഉം 11-ഉം വാക്യങ്ങളിൽ, നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം. നിന്റെ കവിൾത്തടങ്ങളും കഴുത്തും ശോഭിച്ചിരിക്കുന്നു. അവളുടെ കഴുത്തും കവിൾത്തടങ്ങളും മനോഹരമാണെന്ന് അവൻ പറയുന്നു. താൻ അവയെ ആഭരണങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും അവൻ പറയുന്നു. തനിക്ക് ആകൃഷ്ടമായി തോന്നിയ അവയവങ്ങളുടെ വർണ്ണന അവൻ നടത്തുകയാകുന്നു. തൻ്റെ മണവാട്ടിയാകുവാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത് എന്ന് മറക്കരുത്. ഏതെങ്കിലും വഴിയെ പോകുന്ന ആരോടെങ്കിലും സംസാരിക്കുന്നതല്ലിത്. അവൻ വളരെ ദൃഢതയോടും ഉറപ്പോടും കൂടി സംസാരിക്കുന്നതായി നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും. ആത്മീയമായ രീതിയിൽ സഭയാണ് മണവാട്ടി, കർത്താവായ യേശുക്രിസ്തു മണവാളനും. അവൻ സഭയിൽ എന്തെങ്കിലും സൗന്ദര്യം കാണുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, അവൻ നമ്മെ എല്ലാവരെയും നഷ്ടപ്പെട്ട പാപികളായിട്ടാണ് കണ്ടത്. അതെ, ശൂലങ്കാരത്തി പെൺകുട്ടിക്ക് അവഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായി തോന്നിയിരുന്നുവെങ്കിലും സ്വാഭാവികമായ അഴകും സൗന്ദര്യവും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അതുപോലുമില്ല. ക്രിസ്തുവിന് ആകർഷണീയമായി തോന്നത്തക്കതായ യാതൊരു ശ്രേഷ്ഠതയും സൗന്ദര്യവും നമ്മളില്ല. അവന് കാഴ്ചവെക്കുവാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല, വെറും വഷളത്വം മാത്രം, വിരൂപത മാത്രം. പാപം വിരൂപമാക്കിയ, വികൃതമാക്കിയ മനുഷ്യക്കോലങ്ങൾ. അതെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവൻ സകലവും നൽകുന്നു. അവൻ നമുക്ക് വേണ്ടി സകലവും നൽകിത്തരുന്നു. ഈ ചിത്രം ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചും വാസ്തവമാണ്. ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നപ്പോൾ, നിങ്ങൾ ഏറ്റവും നല്ല ഒരു കൂട്ടം ആളുകളായതുകൊണ്ട്, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരെക്കാൾ ശ്രേഷ്ഠരായി കണ്ടതുകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. അവർ അന്നും മറുതലിക്കുന്നവരായിരുന്നു, അനുസരണം കെട്ടവരായിരുന്നു. ദൈവത്തിന് അവരിൽ യാതൊരു നന്മയും കാണുവാൻ കഴിയുമായിരുന്നില്ല. വാസ്തവത്തിൽ അവർ ചെറിയവരും താണവരും അടിമകളുമായിരുന്നു. നിങ്ങൾ എന്നോട് വിശ്വസ്തരായിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതെന്നും ദൈവം പറഞ്ഞില്ല. അവൻ അവരെ സ്വതന്ത്രരാക്കിയത് ആ കാരണം കൊണ്ടല്ല. അവർ അവിശ്വസ്തരും അവിശ്വാസികളുമായിരുന്നു. വിഗ്രഹാരാധനയിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞിരുന്നു. അവർ ദൈവത്തിൽ നിന്നും മുഖം തിരിച്ചു കളയുകയും അധാർമികമായ ജീവിതം നയിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നെ ദൈവത്തിന് ആകർഷകമായി തോന്നിയത് എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് വേണ്ടി സമയം പാഴാക്കി കളഞ്ഞത്? അതിനുള്ള ഉത്തരം ദൈവം മോശയോട് പറയുന്നുണ്ട്. ഞാൻ അവരുടെ നിലവിളി കേട്ടു. അതാണ് ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാക്കിയ കാര്യം. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൃപയിലുമാണ് ഇതിൻ്റെ ഉത്തരം പൂർണ്ണമായി അടങ്ങിയിരിക്കുന്നത്. അവരുടെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഇസ്രായേലിന് വിടുതലിൻ്റെ മാർഗം ഒരുക്കിക്കൊടുക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ച സംഗതി. അവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ നിയമത്തെ ഓർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ വാക്ക് പാലിക്കുന്നവനാണ്. താൻ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ അതായത് സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ച കാര്യം നമ്മുടെ നഷ്ടപ്പെട്ട നിസ്സഹായ അവസ്ഥയാകുന്നു. ഒരുപക്ഷെ നാം അതറിഞ്ഞിരുന്നില്ല. കുഴഞ്ഞ ചേറ്റിൽ കിടന്ന്, താണകുഴിയിൽ കിടന്ന് ശോചനീയാവസ്ഥ. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം അത് രക്ഷിക്കപ്പെടുമെന്നും ദൈവം നമ്മോട് പറയുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം എന്ന് നാം വായിച്ചല്ലോ. നമ്മുടെ സ്വർഗീയ മണവാളൻ വിശ്വാസികളായ നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. സഭയെ വചനമാകുന്ന ജലത്താൽ കഴുകി ശുദ്ധീകരിച്ചു. വിശുദ്ധിയും നിഷ്കളങ്കയും ആക്കേണ്ടതിനു വേണ്ടിയാണ് അവൻ അപ്രകാരം ചെയ്തത്. തനിക്ക് വേണ്ടി സഭയെ കറയും കളങ്കവും ഇല്ലാത്ത വിശുദ്ധിയായി വേർതിരിക്കേണ്ടതിനു വേണ്ടി അവൻ അപ്രകാരം ചെയ്തു. സഭയ്ക്ക് എന്ത് സംഭവിച്ചു? വാസ്തവത്തിൽ അവൻ നമ്മെ വീണ്ടെടുത്തു. അവൻ നമുക്ക് വേണ്ടി മറുവില കൊടുത്തു. അവൻ നമ്മുടെ പാപങ്ങളെ കഴുകുകയും അവൻ്റെ നീതി നമ്മിൽ ചെലുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ പാപങ്ങളെ കുറച്ചു, അവൻ്റെ നീതി നമ്മോട് കൂട്ടുകയും ചെയ്തു. നാം ക്രിസ്തുവിൻ്റെ നീതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാം അവനിൽ പൂർണ്ണരായി പ്രിയനായവനെ യോഗ്യരായി തീർന്നിരിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും മിടുക്കുകൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും നല്ല പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കരുണയൊന്നു മാത്രം. നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനാണ്, അവൻ സ്നേഹവാനാണ്. അവിടുത്തെ സ്നേഹം നമ്മെ തേടി വരുന്ന സ്നേഹമാണ്. അവിടുത്തെ ദയ നമ്മെ കോരിയെടുക്കുന്ന ദയയാണ്. അവിടുന്ന് നമ്മെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് നോക്കിക്കാട്ടെ. 12-ാം വാക്യം, രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എൻ്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. അവൻ്റെ മേശയെങ്കിൽ നിന്നുള്ള വിരുന്നാണ് ഇവിടുത്തെ വിഷയം. രാജാവ് ഭക്ഷണ മേശയ്ക്കരികിരിക്കുമ്പോൾ അവൻ്റെ അതിഥികളും അവനോടൊപ്പം ഉണ്ടായിരിക്കും. മണവാളൻ തൻ്റെ ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളെയും വിരുന്ന് മേശയെങ്കിൽ കൊണ്ടുവരുന്നു. ചരിത്രം പരിശോധിച്ചാൽ മണവാളൻ്റെ വിരുന്നിനുള്ള ക്ഷണം സ്വീകരിച്ചത് ആരെല്ലാമെന്ന് കാണുവാൻ നമുക്ക് കഴിയും. അവൻ ജനിച്ചപ്പോൾ ഗോശാലയിൽ അവനെ കാണുവാനായി ഇടയന്മാർ മലമുകളിൽ നിന്നിറങ്ങി വന്നു. പിന്നീട് കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവന് കാഴ്ചയർപ്പിക്കുവാനായി വന്നു. ദാവീദ് ഇപ്രകാരം എഴുതിയപ്പോൾ വിരുന്ന് മേശയുടെ കാര്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെ, 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളോട് പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ക്രിസ്തുവിനോടുകൂടെ വിരുന്ന് കഴിക്കുവാൻ ലഭിക്കുന്ന പദവി എത്രമാത്രം വലിയതാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. താങ്കൾ എന്തുകൊണ്ട് അവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവനിലേക്ക് കടന്നു വന്ന് അവനോട് ചേർന്ന് വിരുന്ന് കഴിക്കില്ല? നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നാം പലപ്പോഴും കർത്താവിനെ വെളിയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ വലുതെന്ന് നാം ചിന്തിക്കുമ്പോൾ മറക്കരുത്, അതിനേക്കാൾ വലുതാണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. യേശു കർത്താവിനെ അനുസരിച്ച് യേശുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട മറ്റൊന്നുമില്ല. രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എൻ്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്ന് വായിച്ചു. ക്രിസ്തുവിൻ്റെ ജീവിത സൗരഭ്യമാണ് ജഡമാംസി സുഗന്ധം. എത്ര മനോഹരമാണത്! അവനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങളിലും ഈ സുഗന്ധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ മേശയെങ്കിൽ ഭക്ഷണത്തിനിരിക്കുന്നതിൽ കൂടി അത് നമ്മിൽ സാധ്യമായിത്തീരും. കർത്താവിൻ്റെ അത്താഴം ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ്. ക്രിസ്തുവിനോടുള്ള യഥാർത്ഥമായ സംസർഗത്തിൻ്റെ സമയമാണ് അത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ക്രിസ്തുവിൻ്റെ സൗരഭ്യം നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമായിരിക്കുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. തുടർന്ന് മാർവിടത്തിലുള്ള മൂറിൻകെട്ടിനെ കുറിച്ച് നാം വായിക്കുന്നു. മണവാട്ടി വളരെ ആത്മാർത്ഥമായ പ്രസ്താവന നടത്തുന്നതായി കാണാം. 13-ാം വാക്യം, എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻകെട്ട് പോലെയാകുന്നു. വിശ്വാസികൾക്ക് മൂറിൻകെട്ട് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്വാൻമാർ അവന് കൊണ്ടുവന്ന കാഴ്ചകളിൽ ഒന്ന് മൂരായിരുന്നു. അവൻ മരിച്ചപ്പോൾ യോസഫും നിക്കോദമോസും അവന്റെ ശരീരത്തിൽ പൂശുവാൻ മൂര് കൊണ്ടുവന്നു. ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ സമ്പൂർണ്ണ ജീവിതത്തെയാണ് ഈ മൂര് സൂചിപ്പിക്കുന്നത്. അതേ സുഹൃത്തെ, ക്രിസ്തു താങ്കളുടെ ഹൃദയത്തിലും താങ്കളുടെ മാറിടത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, അവനെക്കുറിച്ച് ധ്യാനിക്കുന്നത്, രാത്രിയിൽ ഭീതി ഉളവാകുമ്പോൾ, നിരാശ അനുഭവപ്പെടുമ്പോൾ അവങ്കിലേക്ക് ചാരുന്നത് ഏറ്റവും മനോഹരമായ കാര്യമത്രേ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവാണ് നമുക്ക് ഇതെല്ലാം ആയിരിക്കുന്നത്. സത്യം അവനാണ്, ധനം അവനാണ്, നീതി അവൻ മാത്രമാണ്, നിർമ്മലം അവനല്ലാതെ ആരാണ്? രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത് എല്ലാം ക്രിസ്തുവാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊള്ളുക, കർത്താവ് യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുക എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ കൂടുതലായി ധ്യാനിക്കാം. അതെ, അവൻ എത്ര നല്ലവനാണ്! അവൻ താങ്കളുടെ ജീവിതത്തിന്റെ നായകനായി, നടത്തിപ്പുകാരനായി, താങ്കളെ ഉത്തേജിപ്പിക്കുന്നവനായി, താങ്കളെ വഴി നടത്തുന്നവനായി തീരണം. അവനുമായുള്ള കൂട്ടായ്മ താങ്കൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്നതായിരിക്കും. അവന്റെ സ്നേഹവും കൃപയും കരുണയും എല്ലാം താങ്കളുടെ വകയാകുന്നു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, വാതിൽ തുറക്കുകയുള്ളൂ. വാതിൽ തുറക്കുക. യേശു ഇപ്പോഴും താങ്കളുടെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കൾ അവന് വേണ്ടി ഹൃദയം തുറന്ന് ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അവനെ അംഗീകരിക്കുക. അവൻ താങ്കളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കും. എന്റെ ഒരു സ്നേഹിതൻ ഇപ്രകാരം പറഞ്ഞു, രാത്രിയിൽ ഞാൻ ഉറങ്ങുവാനായി പോകുമ്പോൾ ഒടുവിലായി ചെയ്യുന്ന കാര്യം മുകളിലേക്ക് നോക്കി, കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതനോട് ചോദിക്കട്ടെ, താങ്കൾ യേശുവിനോട് അങ്ങനെ പറയാറുണ്ടോ? അതെ സുഹൃത്തെ, നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കാം. അവിടുന്ന് എത്ര അത്ഭുതവാനാണ്, അവിടുന്ന് എത്ര മാധുര്യവാനാണ്. അവന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആർക്കും തന്നെ അതില്ലാതെ പിന്നെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും ചില ചടങ്ങുകൾ കൊണ്ടോ ഒരു ചെറിയ പഠന ക്ലാസ്സിൽ സംബന്ധിച്ചതുകൊണ്ടോ സംതൃപ്തി അടഞ്ഞു കഴിയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ വാസ്തവത്തിൽ വളരെയേറെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പോയി ആരാധനക്രമം മുഴുവൻ കാണാതെ ചൊല്ലി, വിശ്വാസ പ്രമാണവും ചൊല്ലി, കർത്താവിന്റെ പ്രാർത്ഥനയും ചൊല്ലി, ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞ് വരുന്നതാകുന്നു ആരാധന അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര മഠേതരമാണ്! താങ്കളുടെ ഹൃദയത്തിൽ ഇറങ്ങിയാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി അടയുന്നതാണോ ക്രിസ്ത്യ ജീവിതം? അതെ, താങ്കൾക്കും എനിക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് പലതും നാം നഷ്ടപ്പെടുത്തുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടും രാവിലെ വേറെ എന്തെങ്കിലും ചടങ്ങ് നിർവഹിച്ചതുകൊണ്ടും പലരും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തു ആയിരുന്നെങ്കിൽ, ജീവിതത്തിൽ ആവേശം കൊണ്ടുവരുന്നവൻ, കൂട്ടായ്മ നൽകുന്നവൻ, സന്തോഷം നൽകുന്നവൻ, അങ്ങനെ എല്ലാം എല്ലാം അവിടുത്തെ കൃപയും സ്നേഹവും കരുണയും എല്ലാം താങ്കളുടേതാണ്. അനുഭവിക്കൂ. ഒരിക്കലും അവനെ ആ കാര്യത്തിൽ പരിമിതിപ്പെടുത്തരുത്. അവിടുന്ന് നമുക്ക് സകലത്തിനും മതിയായവനാകുന്നു. ഇനിയും മണവാട്ടി മണവാളനിലുള്ള തന്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്, തന്റെ രസത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. 14-ാം വാക്യം, എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. പ്രിയനെ മൈലാഞ്ചിക്കുലയോട് ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എത്ര മനോഹരമായ സംഗതിയല്ലേ! എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചിക്കുല പോലെ ഇരിക്കുന്നു. ചാവുകടൽ തീരത്തുള്ള ഒരു പ്രദേശമാണ് ഈ എൻഗതി. മണലാരണ്യത്തിലെ മനോഹരമായ മരുപ്പച്ചകളിൽ ഒന്നാണത്. അവിടെ നീരുറവകളുണ്ട്. ദാവീദ് ശൗലിൽ നിന്ന് ഒളിച്ചിരുന്ന വിജന പ്രദേശമാണ് എൻഗദി എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അത് ഒളിച്ചിരിക്കാൻ നല്ല സ്ഥലമായിരുന്നു. എൻഗദി വിവിധ തരത്തിലുള്ള പുറ്റിച്ചെടികൾ വളർന്നിരുന്നതായ ഒരു സ്ഥലമാണ്. അനുഭവപ്രദേശത്ത് വളരെ മനോഹരമായ ഒരു സ്ഥാനമായിരുന്നു അത്. അതുപോലെ എൻഗദിയിലെ മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കൂല പോലെയാണ് മണവാളൻ എന്നത്രേ അവൾ പറയുന്നത്. സൗരഭ്യം കൊടുക്കുന്ന പൂ, ആ പൂക്കുലകളോട് കൂടിയ ഒരു മനോഹര വൃക്ഷങ്ങളുടെ നിര പോലെയാണ് അവളുടെ പ്രിയൻ. നമ്മുടെ കാതനായ ക്രിസ്തുവിനെ ഇവിടെ ആകർഷണീയനായ, സൗന്ദര്യവാനായ, സകലവും തികഞ്ഞവനായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തു അവൻ്റെ ആളത്വത്തിൽ എത്രമാത്രം സൗന്ദര്യമുള്ളവനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ വന്ന് നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേൽ ഏറ്റെടുത്തു. അവൻ എല്ലാ വിധത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അവൻ പാപമില്ലാത്തവനായിരുന്നു. അവനിൽ പാപം ഒട്ടുമില്ലായിരുന്നു, ഏശിയിട്ടില്ലായിരുന്നു. അവൻ എത്ര മനോഹരമുള്ള വ്യക്തിയാണ്, എത്ര അത്ഭുതവാൻ. അവിടുത്തെ വ്യക്തിത്വത്തിൽ ഒന്നും വികൃതമായിരിക്കുന്നില്ല, എല്ലാം പൂർണ്ണമായി ചേർന്ന വ്യക്തി. പഴയനിയമത്തിൽ ഭോജനയാഗം ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ നേർത്ത സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു എന്ന് നാം പഠിച്ചത് ഓർക്കുമല്ലോ. അത് ശരിക്കും പൊടിച്ച മാവായിരുന്നു, എങ്ങും തരിയായോ മുഴച്ചു നിൽക്കുന്നതായോ ഒന്നുമില്ലായിരുന്നു. നമുക്കെല്ലാം നമ്മുടേതായ ബലഹീനതകളുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം മുഴച്ചു നിൽക്കും. വികൃതമായ ചില സ്വഭാവങ്ങൾ, നമ്മുടേതായ ചില പ്രത്യേകതകൾ, വിരൂപതകൾ. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നില്ല. അവന് ബാലലീലകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു. പലരും തങ്ങളുടെ ബലഹീനതകളെ മറയ്ക്കുവാനും അതിൽ തുടരുവാനും ദൈവങ്ങളെ ഉണ്ടാക്കി, അതെ, ബലഹീനതകൾ അവരിൽ ആരോപിക്കുന്നു, തങ്ങളിലുള്ള അതേ കുഴപ്പങ്ങൾ അവരിലുമുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശു ആരും ദൈവമാക്കിയവനല്ല, ദൈവമായവൻ മനുഷ്യനായതാണ്. അവിടുന്ന് വിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്, അവൻ പാപികളോട് വേർപെട്ടവനാണ്. തൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ മനോഹര രൂപിയായിരുന്നു, മൈലാഞ്ചി കുല പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് വളരെ താല്പര്യത്തോടും പ്രാഗൽഭ്യത്തോടും കൂടെ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാൻ കഴിയുമായിരുന്നു. താങ്കൾ അവനെ ശ്രദ്ധിക്കുമെങ്കിൽ താങ്കളുടെ ആത്മാക്കൾക്ക് ജീവൻ കണ്ടെത്തുവാൻ കഴിയും. അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവൻ. കർത്താവായ യേശു ക്രിസ്തു ഒരു യാഗമായിരുന്നു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തതിൽ ദൈവം പൂർണ്ണമായി സംതൃപ്തനാണ്. അവൻ ക്രിസ്തുവിൽ സംതൃപ്തനാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. ദൈവം എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. ദൈവം നിങ്ങളിൽ ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞിരിക്കാൻ ഇടയില്ല. എന്നാൽ യേശുവിൽ താൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പ്രസ്താവിച്ചു. പ്രിയ സുഹൃത്തേ, താങ്കൾ യേശുവിൽ സംതൃപ്തനാണോ? അനേകം ആളുകൾ യേശുവിൽ സംതൃപ്തരാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള ഈ പരക്കം പാച്ചിൽ അവർ നിർത്തിയേനെ. മനുഷ്യർ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ഓട്ടമാണ്! യേശുക്രിസ്തു എത്ര നല്ലവനാണ്! എൻ്റെ പ്രിയൻ, എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. മൈലാഞ്ചി പൂക്കുലയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകത്വത്തിന് തിരുവചനത്തിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവൻ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. അവൻ ഒരേ ഒരു നല്ല ഇടയനാകുന്നു. അവൻ ഏക സത്യ മുന്തിരിവള്ളിയാകുന്നു. അവൻ ലോകത്തിൻ്റെ ഏക വെളിച്ചമാകുന്നു. അവൻ പിതാവിൻ്റെ ഒരേ ഒരു ദാസനാണ്. പാപത്തിന് വേണ്ടിയുള്ള ഏകയാഗവും അവൻ തന്നെയാണ്. അവൻ തന്നെ ഏക വഴിയും ഏക സത്യവും ഏക ജീവനുമാകുന്നു. അവൻ്റെ പൂർണ്ണമായ ഏകത്വത്തിൽ അനന്തമായ നിറവുണ്ട്. അവൻ സൗരഭ്യം നിറഞ്ഞ പൂക്കുലയാകുന്നു. അവനിലൊരു ഏകത്വമുണ്ട്. എന്നാൽ അവനിൽ സകലവുമുണ്ട്. ദൈവ കുഞ്ഞാടിൽ എണ്ണിത്തീരാത്ത ഗുണങ്ങൾ, സവിശേഷതകൾ ഭംഗിയായി ചേർന്നിരിക്കുന്നു. അവനിൽ നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസമുണ്ട്, മോശയുടെ സൗമ്യതയുണ്ട്, യാക്കോബിൻ്റെ നേടുവാനായിട്ടുള്ള ദൃഢതയുണ്ട്, ഏലിയാവിൻ്റെ തീഷ്ണതയുണ്ട്, ഇയ്യോബിൻ്റെ വിശുദ്ധിയുണ്ട്, യോഹന്നാൻ്റെ സ്നേഹമുണ്ട്. ഇവയെല്ലാം അവനിൽ, ഒരുവനിൽ നമുക്ക് കാണുവാൻ കഴിയും. അവയെല്ലാം അവനിൽ മുഴുവനായും പൂർണ്ണമായും ഇരിക്കുന്നു. അതെ, അവനിൽ സത്യമുണ്ട്, നീതി, ജ്ഞാനം, സ്നേഹം, ദയ, സഹോദരത്വം, വൈഭവം, ശക്തി, അധികാരം, താഴ്മ, ക്ഷമ, വിശ്വാസം, തീക്ഷ്ണത, ധൈര്യം, വിശുദ്ധി, ഈ എന്തെല്ലാം അതിനോടുകൂടെ ചേർക്കാമോ, അതെല്ലാം, അതെ, എല്ലാ ഗുണങ്ങളും നമുക്ക് അവനിൽ കാണുവാൻ കഴിയും. അവൻ സകലവുമാണ്, എല്ലാ ഗുണശ്രേഷ്ഠതകളും അവനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അവൻ സകലത്തിലും സകലവുമാകും. അവൻ നമ്മുടെ വകയാകുന്നു. ഹ, അഭിമാനിക്കാൻ വകയുണ്ടല്ലേ. അതാണ് ഇതിലെല്ലാം അത്ഭുതകരമായ വസ്തുത. ഈ ഉന്നതൻ, സുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, വിശുദ്ധൻ, അവൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെതാണ്. ഈ ഉറപ്പാകുന്നു നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്, ലക്ഷ്യമുള്ളതാക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്ക് ഈ ഉറപ്പുണ്ടോ? പ്രാർത്ഥിക്കാം.